ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्रेयः हि ज्ञानम् अभ्यासत् ज्ञानात् ध्यानम् विशिष्यते ध्यानात् कर्मफला त्यागात् त्यागात् सन्ति अनन्तरम् श्रेयो हि ज्ञान अभ्यासात् ज्ञानाद्ध्यानम् विशिष्यते ज्ञानात् कर्मफलत्यागात् त्यागच्छन्तीरनन्तरम् श्रेयो हि ज्ञानमभ्यासात् ज्ञानाद्ध्यानम् विशिष्यते ज्ञानात् कर्मफलत्यागात् त्यागच्छन्तीरनन्तरम् translation. If you cannot take to this practice, then engage yourself in the cultivation of knowledge. Better than knowledge, however, is meditation. And better than meditation is renunciation of the fruits of action. For such renunciation, one can attain peace of mind. Somebody will translate, or shall I speak straight? Everyone understands this? No? So somebody will translate, or shall we do? But they need a second microphone. Yeah,
എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും. അവ മുമ്പ് പറഞ്ഞതുപോലെ ഭക്തിപൂർവമായ സേവനം രണ്ടു വിധമുണ്ട്. നിബന്ധനകൾക്ക് വഴങ്ങിട്ടുള്ള സേവനം പരമ ദിവ്യോത്തമ പുരുഷന് സമ്പൂർണ്ണ പ്രേമശക്തിയോടെയുള്ള സേവനം. കൃഷ്ണാവബോധത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങാത്തവ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്താൽ തന്റെ സ്വരൂപം എന്തെന്നറിയാൻ അയാൾക്ക് കഴിയും. ക്രമേണ ധ്യാനത്തിലേക്ക് വഴിതെറ്റും. ധ്യാനത്തിൽ ക്രമേണ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യും. താൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രക്രിയകളുമുണ്ട്. അത്തരം വഴികളാണ് ഭക്തിപരിതമായ സേവനത്തിൽ ഏർപ്പെടാനാവാത്തവർക്ക് കൂടുതൽ നല്ലത്. ഇങ്ങനെ ധ്യാനിക്കാൻ കഴിവില്ലെങ്കിൽ വേദവിധി അനുസരിച്ച് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദർക്ക് വെവ്വേറെ വിധിക്കപ്പെട്ടുള്ളവയും ഭഗവത്ഗീതയുടെ അന്ത്യാധ്യായത്തിൽ പറയുന്നവയുമായ കർമ്മമനുഷ്ഠിക്കണം. ഏത് വിധമായാലും കർമ്മഫലങ്ങളെ ത്യജിക്കുന്നത് അത്യാവശ്യമാണ്. കർമ്മഫലങ്ങളെ നല്ലൊരു കാര്യത്തിനായി ഉപയോഗിക്കണമെന്ന്
ശ്രീമതി ഭക്തിവിദാന്തസ്വാമി നമസ്തേ സരസ്വാതി ദൂരവാണി പ്രചാരം എന്നിവ വിശേഷം ഉപദേശിക്കാനും जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री वासुदेव गौर भक्त वृंद
हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे
श्रेय विज्ञानम अभ्यसच ज्ञानम विशिष्यते ज्ञानत कर्म फल जगत जगच्छन्ति मनंतरम. If you cannot take to this practice, then engage yourself in the cultivation of knowledge. Better than knowledge, however, is meditation, and better than meditation is renunciation of the fruits of action. For by such renunciation, one can attain peace of mind. Very much honored to speak in front of you about this science of Krishna consciousness.
Thank you, Prabhupada. Krishna Bhagavatam is Santarikam Bharatam Bhoshan.
Srila Prabhupada explains that basically there are two ways for elevation or for the spiritual advancement. One is direct, another one is indirect. Two ways for spiritual advancement.
Srila Prabhupada Varanda, Bhakti Varamaya to Viran Danda, Varidavanda. One, where are you, Madhu?
You can.
One, direct way to Madhu. Matter, indirect way to the Varanda. One, where are you, Madhu? Matter,
and it's not that one is better than another, in one sense. Because better what is good for me. There is no absolute good or bad. It is said in Srimad Bhagavatam that bad or good is according to the person and his qualification.
അതിൽ ഒന്ന് നല്ലത് മറ്റൊരു ചീത്ത എന്ന് പറയാൻ സാധിക്കില്ല. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് നല്ലത് ചീത്ത ഇത് രണ്ടും ഒരു വ്യക്തിയുടെ മാനസിക നിലവാരം അവരുടെ കർമ്മത്തിന്റെ തലം അനുസരിച്ചിട്ടാണ് നല്ലതും
ചീത്തത്തിൽ. Ultimately, we all have to come to the point of accepting Krishna as the Supreme Personality of Godhead and coming to Him, because this is the highest perfection of life. So, this is the ultimate destination of any way, direct and indirect. Direct method is quicker because basically you go straight to the core, to the goal, without, you know, making so many different, you know, advances here and there. You go straight to Krishna, you chant His holy name, you accept Him as the Supreme Personality of God, then you surrender to Him.
നേരായ മാർഗം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഭഗവാന്റെ ഉത്പാദനങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. വളർന്ന മാർഗം നമുക്കെല്ലാവർക്കും അറിയാനായിട്ടില്ല, അങ്ങോട്ടും കുറെ അറിയേണ്ടി വരും. എന്നതിന് ശേഷം ഏറ്റവും അവസാനമായി ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ആ ശരണത്തിൽ മൂഡ് നമുക്ക് ഉണ്ടാകുന്നു.
But Prabhupada says here in the purport that it is not possible for everyone. Not everyone can accept Krishna as God. not everyone can surrender to Krishna. Sometimes in our desire to preach the gospel of Bhagavad Gita, we want everyone to accept the direct path. But here Prabhupada very clearly states that it's not possible for everyone. The question is why? Why not everyone can take directly to this process of Krishna consciousness? This is very important for us to understand. And the answer is simple, because not everyone believes in God. Because not everyone believes that there is only one God. And not everyone believes that surrender to Him can fulfill all my desires, all my needs. In order to accept this direct path of Krishna consciousness, which means to surrender to God and depend on Him. Krishna consciousness basically means I depend on God entirely. I'm not trying to depend on anything else in this world. I'm trying to depend on Him, and I'm straight going to Him. And basically, He's supposed to take care of me. Because when somebody surrenders to Him, He says that I will take care of such a soul, don't worry about this. So this is kind of the first step you do, and the second step God does by protecting you. But you have to have complete faith.
അപ്പോൾ ഈ കൃഷ്ണാവതോട് പ്രക്രിയ വളരെ എളുപ്പമാണ് വാസ്തവത്തിൽ. ഡയറക്റ്റായിട്ട് നമ്മൾ ഭഗവാനെ സമീപിക്കുകയാണെങ്കിൽ കൃഷ്ണാവതോട് ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന മാതിരി ഡയറക്റ്റായിട്ട് നമ്മൾ ശരണം പ്രാപിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് വളരെ എളുപ്പമാണ്. ഭഗവാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭഗവാനടുത്തേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഭഗവാൻ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നമ്മോട് എടുത്ത് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നതാണ്.
And if we have some doubts in our mind, because usually people do accept some spiritual practice, but they have this doubt in the mind. What if, you know, let's do it in case He exists, but what if He doesn't exist? So if this doubt is there, if the faith is not complete, then it means that you are not really ready for this direct path of Krishna consciousness.
പൂർണ്ണമായിട്ടോ ഇതിൻ്റെ ഫലം നമുക്ക് സിദ്ധിക്കുമോ അത് കിട്ടുമോ എന്നുള്ള വിശ്വാസം നമ്മൾ ആ വിശ്വാസം ഊർജ്ജമൂലമല്ല, അത് ശക്തമല്ല നമ്മളിൽ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം തകർന്നു വരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫലത്തിന് ചെറിയ മാറ്റം സംഭവിക്കുന്നു.
സോ ഇഫ് ദിസ് ഡൗട്ട് ഈസ് ദേർ, ദെൻ വി മേ ഈവൻ ട്രൈ ടു ഗോ through the direct process. But at the same time, because this doubt will be there, because the fear will be there, we will not be able to practice it properly, and we'll always look back. Krishna consciousness is very simple. There is God, and there is soul. And as a soul, I have to find some shelter. Where can I find shelter? Only in God. So this is what Krishna consciousness is. You believe, you know for sure that there is God, and you're taking protection of Him, and you're not really trying to find some other protection around you.
Difficult for me to speak. പൂർണ്ണമായി അതിന്റെ കഴിവുകളെ വിശ്വസിക്കുക, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മളെ പരിരക്ഷിക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, അതിനകത്ത് ഒരു സംശയത്തിന്റെ കണിക പോലും നമ്മൾ പാടില്ല.
And therefore, in the Vedas, in the scriptures, in the Shastras, there are so many other different processes which are supposed, one, ultimately to come to the point when you believe in God only and you don't care about anything else. And we have to be very clear about the place of these secondary processes. This is just to help us to come to this point of complete surrender to Krishna.
അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പല രൂപത്തിലും അല്ലെങ്കിൽ പല മാർഗങ്ങളും പറഞ്ഞിരിക്കുന്നത്, പല രീതികളും നിരീക്ഷിക്കുന്നത്. മറ്റ് ഉപാസനയിലൂടെ മാത്രമേ ഈ ഭഗവത് തത്വത്തിലോട്ട് വരാൻ ഭഗവാനെ നമുക്ക് ഉപാസന ചെയ്യുവാനും സാധിക്കൂ, അല്ലെങ്കിൽ സേവനം ചെയ്യാനും സാധിക്കൂ.
The other processes ultimately create vishwas. They create this trust that God is taking care of me. But they're doing it in a very gradual way. Like Krishna says here, that the best out of all indirect processes is to give up karma palatyaga, to give up or to renounce the fruits of one's action.
അപ്പൊ മറ്റ് പ്രോസസ്, മറ്റ് വഴികളൊക്കെ എന്തിനാണ് എന്നുള്ള ചോദ്യം വരുന്നത്. അത് മഹാരാജ നന്നായി പറഞ്ഞു. മറ്റ് വഴികൾ കൂടെ നമ്മുടെ വിശ്വാസം രൂഢമൂലമാകുന്നു. ദൈവമുണ്ട്, ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം രൂഢമൂലമാകുന്നത് മറ്റു വഴികൾ അറിയിക്കുന്നു. ആ വിശ്വാസം രൂഢമൂലമായിട്ട് ഭഗവാൻ പാദങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നമുക്കുണ്ടാകും.
Why karma phalatya? The renouncing the fruits of one's action is the best. Because people in this world are very much dependent on their own abilities. And if they give up the fruits, they are very much dependent. This is a very strong conditioning within our mind. You know, I have to work, I have to work, everything depends on me. So Krishna says, just give up the fruits of your action and see what happens. And you still maintain, you're still happy, you still get everything which you need. And in this way you understand that it's not really the fruits of your action you're dependent on, but another force, God, who is really taking care of you.
Karma phala tyagam nammalokke valare kadinamayittu karma cheyyunnu parishramikkunnu endinu vendiyana aa karma phalathinu vendiyana aa karma phalam tejikkunnathodu
because we don't believe in God, we very much believe in ourselves and in our own ability to, you know, take care of ourselves. And therefore Krishna teaches us this indirect process by saying, just try not to depend on the fruits of your action and you will be able to see that actually your life will be better.
തന്റെ സ്വന്തം മനസ്സിലും മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും ആയിട്ട് കഴിഞ്ഞു കൂടുതൽ വിശ്വാസം. ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക, ആ കർമ്മത്തിന്റെ ഫലം ധരിക്കുക, തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം കൂടുതൽ ഉണ്ടാവുക.
In this material world, people are always worried. They are always in anxiety. They always have this fear in their heart. What will happen with me? And especially they are fearful of future. What the future will bring, how it will be, you know, what so many dangers are there. So Krishna is saying, this is totally unreasonable. Just don't worry about this. Try to give up the fruits of your action and the peace will come to your mind. You will be peaceful. He says, Tyaga Shantira Mantaram. When you develop this renunciation, you will get the unlimited peace. And all the anxieties is only because you are dependent on yourself and you are not dependent on God.
വളരെ ടെൻസാണ് എപ്പോഴും, അതിന്റെ ആവശ്യമില്ല. മൊത്തത്തിൽ നമ്മുടെ ഇത്രത്തോളം നമുക്ക് അതുചിത്രമാകാൻ സാധ്യമില്ല. ഭഗവാനെ ശരണമടയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹമായിട്ടുള്ള ആ ചിന്തകൾ നമ്മളിൽ നിന്നും പ്രകൃത്താകരം ഭഗവാന്റെ കാര്യം നമ്മളിൽ ഉണ്ടാവുക.
I just visited Maharaja of Travancore and he started his speech to me by saying that you are called Dasa. You are called Dasa. Your title is Dasa. And my title is also Dasa. And our family is very proud to have this title since 18-something. You know, for 200 years we are holding this title Dasa, which means servant.
തിരുവിതാംകൂർ മഹാരാജാവുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മഹാരാജ താങ്കൾ ഒരു ദാസനാണ്, ഞാനും ദാസനാണ്, പത്മനാഭൻ ദാസനാണ്. വാസ്തവത്തിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. ഏകദേശം 10-200 വർഷങ്ങളായി ഞങ്ങൾ താങ്കളുടെ കുടുംബത്തിലെ വൃത്തിയുള്ള ദാസന്മാരാണ്.
He's supposed to be the king, but he's proud to have this title Dasa. Because actually, when you're Dasa, when you're servant within your heart, then basically you're carefree, you're anxiety free. You know, if I'm a servant, my master has to take care of me. I remember when I first joined Hare Krishna movement, I didn't know what it will bring me to, that ultimately I will take sannyasa or whatever. And I was very fearful. I thought, you know, all these Hare Krishna, they only chant Hare Krishna, Hare Krishna. How they will earn their money? But here I am, you know, I'm not earning money, but somehow or other Krishna is taking care of. I don't have any salary, I don't have any employee, you know. And Maharaj of Travancore, he said, I am very happy to see this color. Because you are coming from Russia. And in Russia there is this red flag. Like this communist in Kerala, they also have red flag. He said, this color is better than red. Because ultimately, that means you are dependent on God. And basically it means carefree life.
ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് ചേരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോക്കി കാണാറുണ്ടായിരുന്നു. ഈ കാഷായ വസ്ത്രം കൊടുത്തത് ഹരേ കൃഷ്ണ പറഞ്ഞു തുടങ്ങുന്നു. എങ്ങനെയാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുക? വളരെ വിഷമപ്പെട്ട കാര്യമുണ്ട് വെറുതെ ഹരേ കൃഷ്ണ പറഞ്ഞു തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു രക്ഷക്കാരനാണ്. ഞങ്ങളുടെ കൊടി ഇന്ന് ചുവപ്പാണ്, ഇന്ന് ചുവപ്പാണ് നമ്മുടെ കേരളത്തിലുമായ കമ്മ്യൂണിസ്റ്റ് ചുവപ്പ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിസ്റ്റ് ചുവപ്പിനേക്കാൾ ഇദ്ദേഹം ഈ രാവിലെ കാലത്ത് നിറമാണ്. എനിക്ക് അതുമൂലം യാതൊരു ഇതിൽ വന്നതിന് ശേഷം മാത്രം പറയുന്നത്, ഇതിൽ വന്നതിന് ശേഷമാണ് എന്റെ ആശങ്കകളും മാറിയിരിക്കുന്നത്.
Carefree means that we are not caring about ourselves. Carefree means we are caring about the Lord. Our main concern is to serve Him. This is our business. This is our duty. And His duty is to take care of us. This is not our duty to take care of us. We are just caring about Him and, you know, let Him do His duty.
എന്നുവെച്ചാൽ നമ്മൾ എൻ്റെ ജോലി അല്ലെങ്കിൽ ചുമതല എന്നുള്ളത് ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാന്റെ ചുമതല എന്നുള്ളത് എന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, എന്നെ പരിരക്ഷിക്കുക എന്നുള്ളതാണ്.
And ultimately, if we examine our life, we will be able to see that He has been taking care of us every second of our life. It's Him who gave us this body. It's Him who was taking care of this body from the very childhood till our age. He gave us everything. He's taking care of us. So it's totally useless to be in anxiety about our own well-being. And it's much more productive is to take care of Krishna, because by this way we're getting endless peace within our mind, and at the same time we are getting all our material needs fulfilled by Krishna.
it's useless to take care of ourselves. It's better to take care of Krishna, because in this way we are much more peaceful, and at the same time all our needs are fulfilled by Krishna himself. I remember one little story from my own life. When I just became a devotee, it was long ago in Soviet Union, and it was not legally allowed. You're not supposed to believe in God, and moreover, you're not supposed to preach anything. So I got in trouble, and the secret police, KGB, which was very severe, they started basically harassing me. And at one point, I was sitting in front of an officer, KGB officer, and he was interrogating me, and he was threatening me. He was saying, "We'll put you in prison. You will be there till the end of your life. Your whole career will be spoiled." I was a scientist, you know, doing my PhD degree, and he was really heavy, you know, saying that we will kill you, this and that, you know. He was interrogating me, emotionally abusing me, not physically, but emotionally, trying to instill fear within my heart. And it was very difficult psychologically, because I was, you know, I was fearful. It was not a joke. If they say this, they would do it. They could kill you, they could torture you, they could do whatever they like at that time. So it was not a joke, and for a few minutes I was very fearful. And it went on for, you know, for 2 hours or something like this. He was trying to do this. And somehow at the middle of this whole thing, or closer to the end, all of a sudden, very clearly, within my heart, I heard the voice. And this voice, very beautiful voice, was saying, "Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Ram, Ram Ram, Hare Hare." I don't know where this voice came from, but I immediately felt complete, total peace and satisfaction. The fear totally vanished from my mind, and I started smiling. And this officer couldn't believe his eyes, because he was, you know, pushing and pushing and pressing me and pressing and pressing, and all of a sudden, as a result of this, I started smiling very happily. And I saw that he became very fearful.
Interesting idea.
somehow or other we exchange our roles. I was sitting very casually, you know, and I was smiling and started shaking in his position. This is how Krishna, in all these little sayings, he teaches us that if we surrender to him, that even though the material life will go on and there will be dangers in our life and there will be threatening situations in our life and there will be difficulties in our life, but still his protection will be there. And gradually, gradually, we will be able to have complete faith in his saving grace. So, ultimately, what Krishna is saying here is that even if you don't have complete faith now in this process of Krishna consciousness, meaning that you are not ready to surrender to him completely, still you should try to follow Shastra. And ultimately Shastra will teach you or will bring you to the point when you will develop this renunciation from the fruits of your actions. Because this is the focal point of all the Shastric teachings. Shastra basically will tell you, this is your duty in life. This is what you have to do. If you are man, you have to be real man. If you are Kshatriya, Vaishya, Shudra, whatever, Brahmana, there are certain duties which you have to perform. And ultimately Shastra will tell you that you have to perform these duties without expecting anything in exchange. Shastra will teach you a noble way of human life. But at the same time, Shastra will definitely, if you understand Shastra properly, Shastra will give you this understanding that ultimately you have to renounce this understanding that you have to depend on the fruits of your acts. In the 18th chapter of Bhagavad Gita, Krishna explains this, that this is real renunciation means, what real renunciation is. Real renunciation is renouncing not the fruits of your action, but your dependence, your internal dependence on the fruits of your action. And that means dependence. When you renounce your dependence on the fruits of your action, you develop simultaneously the dependence on God. You renounce your dependence on the fruits of your action, but at the same time you develop your dependence on God. And in this way, at this point, you will be able to practice Krishna consciousness fully and completely by depending entirely on Krishna. Of course, the problem with all these other Shastric injunctions and indirect ways is that it's very bewildering. And it's very difficult to really know what you're supposed to do. It's really difficult, because even to read all the Shastras is difficult. What to speak about following all the Shastras? Because whenever Shastra recommends something, it will also be said that this is the best. Shastra will say, Anadan. And Shastra will say, Anadan is the best. But then on the next page they will say, no, do some other charity or some other vrata. And then it will say inevitably that this is the best, and this is the best, and this is the best. And in this way, you're totally bewildered.
Okay, Shastra is the ഈ ശാസ്ത്രം മുഴുവൻ നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കി ശരിയായ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ച ഒരു മാർഗമാണ്. ശാസ്ത്രത്തിൽ ചിലവർ പറഞ്ഞാലും അന്നദാനമാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ വേറൊരു ശാസ്ത്രത്തിൽ അതേപോലെ തന്നെ പറഞ്ഞാലും ഓ അതല്ല അതിനേക്കാൾ വലുത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ മാർഗം നമ്മൾ മാത്രം പിന്തുടരുകയാണ് വളരെ കേൾക്കുന്നു. അത് ദുർഘടം പിടിച്ചത് പോലെയാണ്.
Ultimately, the point, the trick of all these instructions is that you should follow Shastra with complete faith. When Shastra says, do this and this is the best, basically it means at least do something from the Shastra and have the complete faith that this is the best for you. And it is the duty of Brahmin or spiritual master, somebody who has spiritual knowledge, to tell what is really the best for you in your particular position, what is the best duty which you should do, what the particular vrata you should do, what the particular puja you should do, and so on and so forth.
നിർദ്ദേശം എന്താണെന്ന് വെച്ചാലും ഈ യുദ്ധത്തിന് പറ്റിയത് എന്തായിരിക്കണം, അതായിരിക്കണം ആ മാർഗമായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്.
There is a little story in this regard from Lord Chaitanya's life. When Lord Chaitanya went to East Bengal for preaching, he met one very learned person, Brahmana. His name was Tapan Mishra. And this Brahmana, Tapan Mishra, pleaded to him with tears in his eyes. He says, Prabhu, I see you're so beautiful. I see you're so effulgent. I see you're so powerful. Can you please tell me what is best for me, because I read all the Shastras and as a result of this I'm totally bewildered.
മഹാപണ്ഡിതനായിട്ടുള്ള പവൻ മിശ്ര മഹാപ്രഭുവിനോട് കേന കഴിച്ചു, പ്രഭു നിങ്ങൾ അതീവ സുന്ദരനാണ്, സർവവേദശാസ്ത്രങ്ങളിൽ പാരഗതനാണ്. എനിക്ക് ദയവായി പറഞ്ഞൊരു വേദങ്ങളുടെ തത്വം എന്താണ്, എന്റെ പൊരുൾ എന്താണെന്ന് എനിക്കും പറഞ്ഞു തരുന്നു.
I know all the Vedas, I know all the mantras, I know everything. I don't know one thing, what I am supposed to do.
വേദങ്ങളും ശാസ്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം അറിയാം, പക്ഷേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം എനിക്കറിയാം.
Lord Chaitanya looked at him, he smiled and he said, you do just one thing. You go to the Benares and you chant Hare Krishna. That's it. So ultimately we have to understand that, you know, all the other instructions in the Shastras is only to create faith in the Shastra. But when the faith is created, when we believe in Shastra, basically it means that we believe in the words of Krishna. We have to believe in his instructions. Sarva dharma parityajya mamekam saranam raja. And this is the final instruction of Bhagavad Gita. Krishna says, I told you so much. I told you this and that, how to do yoga, how to do pranayama, how to do samadhi meditation, how to do this, and then he said, just forget about everything. Just sarvadharma parityaja mamakam saranam gaja. Aham tvam sarvapatibhyo moksha shyame mashyasiha. This is his final words toward all of us. Don't worry about anything else, just give up everything and surrender unto me, chant Hare Krishna and behave. So if we want to be bewildered, we can follow so many other things. If we want to be happy, this is the ultimate instruction which is there. And Prabhupada came and he gave the same instruction to us as Krishna, but he put in a very sweet way. Krishna says, sarvadharma parityaja mamakam saranam gaja. And it's kind of a little fearful. Krishna says, just give up everything, surrender unto me. Prabhupada gave the same instruction, but in a very sweet way. He said, chant Hare Krishna and be happy. But the meaning is the same. Thank you very much. Hare Krishna. Srila Prabhupada ki jai.